ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് തൈൽ, അങ്ങേക്ക് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം.
നന്ദി.
സന്തോഷമുണ്ട് അങ്ങയുടെ ഈ വിശുദ്ധ നഗരത്തിലേക്കുള്ള സന്ദർശനത്തിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയതിൽ നന്ദിയും സന്തോഷവും. ഞാനൊരു സാധാരണക്കാരൻ്റെ ചോദ്യത്തോടുകൂടെ തുടങ്ങിയാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, അത് ആനന്ദത്തിൻ്റെ ഉറവിടമാണ്, അത് മനസാക്ഷിയാണ്, അങ്ങനെ ഒരു ആത്മീയ ഭാവമാണ് ഹൃദയത്തിൽ. ഡോക്ടറിൻ്റെ ഒരു വിദഗ്ധ അഭിപ്രായം എന്താണ്?
തീർച്ചയായിട്ടും ഹൃദയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ ഏറ്റവും മികവേറിയ അവയവങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ജീവനെ പ്രാണനെ താങ്ങി നിർത്തുന്ന അതിപ്രഗത്ഭമായ സാങ്കേതിക മികവുള്ള സങ്കീർണമായ കെട്ടുറപ്പുള്ള ഒരു അവയവമാണ്. എനിക്ക് തോന്നുന്നത് സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെ നാം അളക്കുകയാണെങ്കിൽ ഏറ്റവും സങ്കീർണമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യ ശരീരത്തിൽ വളരെ കൃത്യമായി
പ്രവർത്തിക്കുന്ന
ഹൃദയമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് ഏതാനും നിമിഷങ്ങൾ നിലച്ചു പോയാൽ പ്രാണൻ അവസാനിക്കുകയാണെന്ന് ഓർക്കണം. ഏതാനും സെക്കൻഡുകൾ ആ ഹൃദയം ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാൽ നാം തലകറങ്ങി താഴെ വീഴുകയാണ്. ഏതാനും മിനിറ്റുകളോളം ആ ഹൃദയം ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാൽ നാം മരണത്തോട് ബ്രെയിൻ ഡെത്ത് ഉണ്ടാകുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ പ്രാണനെ താങ്ങി നിർത്തുന്ന അതിവിശിഷ്ടമായ സങ്കീർണമായ പ്രവർത്തന ശൈലിയിൽ അങ്ങേയറ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവയവമാണ്. അതിൻ്റെ ആത്മീയ ഭാവം എന്ന് പറഞ്ഞാൽ നാം ബൈബിളിൽ തന്നെ ഹൃദയം നുറുങ്ങുന്നവൻ്റെ പല കാര്യങ്ങൾ, പല ജ്ഞാനം സങ്കീർത്തനങ്ങൾ, അല്ലെങ്കിൽ പല
വികാരങ്ങളിൽ
ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് നാം വായിച്ചിട്ടുണ്ട്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഹൃദയം ആത്മാവിൻ്റെ ഒരു പ്രതിഫലനമായിട്ടൊക്കെ പലപ്പോഴും പല സ്ഥലത്തും വിവരിച്ച് കാണാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഹൃദയം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു പരമ കാഷ്ഠയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് അവയവവും നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാം. നമുക്ക് തലച്ചോറിൻ്റെ ഒരു പകുതി പോയാലും നമുക്ക് ജീവിക്കാം. കര കൈകളോ കാലുകളോ ഇല്ലെങ്കിൽ ജീവിക്കാം. ആമാശയത്തിൻ്റെ പകുതി ഇല്ലെങ്കിൽ ജീവിക്കാം. പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമില്ലെങ്കിൽ നമ്മുടെ ജീവിതം മരണത്തോടടുക്കുകയാണെന്ന് ഓർക്കണം.
ഡോക്ടർ, അങ്ങ് ഇങ്ങനെ പറയുമ്പോൾ വികാരങ്ങളുടെ സന്തോഷമായാലും ദുഃഖമായാലും ഒക്കെ ഹൃദയത്തിൽ നിന്നാണ് എൻ്റെ തുടിപ്പുകൾ ഉണ്ടാകുന്നത്.
തീർച്ചയായിട്ടും.
അപ്പോൾ അനുദിന ജീവിതത്തിൽ മനുഷ്യനുണ്ടാകുന്ന ജീവിത സംഘർഷങ്ങൾ അതിൻ്റെ ഒരു ഉലച്ചിലാണോ ഹൃദയ ആഘാതത്തിന് അല്ലെങ്കിൽ ഹൃദയ രോഗങ്ങൾക്ക് കാരണം എന്ന് പറയാം?
തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഏറ്റവും നൂതനമായ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ, പല ബൃഹത്തായ പഠനങ്ങളുടെയും വെളിച്ചത്തിൽ, പ്രധാനമായും മാനസികമായ വ്യാപാരങ്ങളിലുണ്ടാകുന്ന വൈകല്യങ്ങളാണ് വാസ്തവത്തിൽ ഹൃദ്രോഗത്തിലേക്കുള്ള ഒരു കുറുക്കുവഴി എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രോഗികൾ പല വിധത്തിൽ അവരെ ചികിത്സിച്ച് നോക്കി. അവർക്ക് വളരെ മനഃശാന്തതയുള്ളവർ, ശാന്തമായ അന്തരീക്ഷം, വിഷാദരോഗം, ഡിപ്രഷൻ ഇല്ലാതെ ഹാർട്ട് അറ്റാക്കിന് ശേഷം ദൈവവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുന്ന രോഗികൾ, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് ശുഭാപ്തി വിശ്വാസമില്ല, ദൈവത്തിലോ മറ്റ് ശുഭപ്രതീക്ഷകളോ ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന വിഷാദ രോഗത്തിൽ കഷ്ടം തിരിയുന്ന ആൾക്കാർ, ഇവരെ വർഷങ്ങളോളം മാസങ്ങളോളം നിരീക്ഷിച്ചപ്പോൾ മരണസാധ്യത ഈ വിഷാദരോഗം ഡിപ്രഷനുള്ളവരിൽ അതിഭയാനകമായ രീതിയിൽ കണ്ടു. ഒരേ തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ഒരേ പ്രായത്തിലുള്ള രോഗികൾ, ഉദാഹരണത്തിന് 40 വയസ്സുള്ള ഒരു രോഗി ഒരേ തരത്തിലുള്ള, ഇപ്പം ഹൃദയത്തിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്, ഇൻഫീരിയർ വാൾ മയോകാർഡ് ഇൻഫാക്ഷൻ, രണ്ട് തരക്കും ഉണ്ടാകുന്നു. രണ്ട് ഒരേ തരത്തിലുള്ള അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. പക്ഷേ മാനസികമായ അവരുടെ ആ വിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ഡിപ്രഷൻ, ഇതിൻ്റെ നിലയനുസരിച്ച് ഈ രോഗഗതി അനുകൂലമായും പ്രതികൂലമായും വരുന്നതായി വിദഗ്ധമായ പല പഠനങ്ങളും തെളിയിക്കുകയുണ്ടായി. ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ളൊരു പഠനം അമേരിക്കയിൽ നടന്നത്, ദൈവവിശ്വാസം, പ്രാർത്ഥന, ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ബന്ധുക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് രോഗികൾക്ക് വേണ്ടി. ഇത് അടിസ്ഥാനപരമായി നടന്നിട്ടുള്ളൊരു പഠനമാണ്, പലർക്കും അത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഒരു വശത്ത് രോഗികളും രോഗികളുടെ ബന്ധുക്കൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവവിശ്വാസമുള്ള ഒരു അന്തരീക്ഷത്തിൽ. മറ്റൊരു ഭാഗത്ത് പ്രാർത്ഥനയില്ലാത്ത ഒരു രോഗിയുടെ ചികിത്സ, ഇത് പ്രാർത്ഥിച്ച് രോഗിക്ക് അത്ഭുതകരമായ വിധത്തിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം രോഗശാന്തി ഉണ്ടാകുകയും പിന്നീട് ആ ജീവിതം വളരെ അനായാസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്തുവെന്ന് അടിസ്ഥാനപരമായി നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയപ്പെട്ടിട്ടുണ്ട്.
ഡോക്ടർ പറഞ്ഞ ഈ ആശയങ്ങൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കൊണ്ടുവരുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. 60 വയസ്സുണ്ടായിരുന്നുള്ളൂ, നല്ലൊരു സംഗീതജ്ഞൻ. അദ്ദേഹത്തിന് ഒരിക്കൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് രാത്രി അല്പം മദ്യം ഉപയോഗിക്കാൻ, അതൊരു മദ്യപനല്ലെങ്കിൽ അല്പം മദ്യം ഉപയോഗിക്കുക, അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പിന്നീട് പറഞ്ഞതൊരു സ്ട്രോക്ക് അനുഭവം ഉണ്ടായി, എന്തോ തരിച്ചു കയറി ഒരു വശം തളർന്നുപോയി. നല്ലൊരു മ്യൂസിഷ്യൻ ഗിറ്റാറിസ്റ്റ്. ഈ രോഗത്തിന് ശേഷം അദ്ദേഹത്തിന് ബെസ്റ്റ് ഓഫ് ചികിത്സ നൽകിയെങ്കിലും മാനസികമായിട്ട് ഇദ്ദേഹം ഉണരുന്നില്ല, അദ്ദേഹം കിടപ്പ് തന്നെയാണ്.
തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും രണ്ട്. ഹൃദയത്തിനുണ്ടാകുന്ന ആഘാതമാണ്, ഹൃദയകോശങ്ങൾ നശിച്ചു പോകുന്ന ഹൃദയത്തിനുണ്ടാകുന്ന ആഘാതത്തെ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡ് ഇൻഫാക്ഷൻ എന്ന് നിർവചിക്കാമെങ്കിൽ, മസ്തിഷ്കത്തിന് രക്തസഞ്ചാരം അപര്യാപ്തമായിട്ട് മസ്തിഷ്ക കോശങ്ങൾ ശ്വാസം മുട്ടി പ്രാണവായുവും പോഷക പദാർത്ഥങ്ങളും ഇല്ലാതെ മരിച്ചു പോകുന്ന, മസ്തിഷ്ക കോശങ്ങൾ മരിച്ചു പോകുന്നൊരവസ്ഥയാണ് സ്ട്രോക്ക്. അപ്പോൾ ആ സ്ട്രോക്ക് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് മസ്തിഷ്ക കോശങ്ങൾ നശിക്കുന്നത് എന്നതനുസരിച്ച് പ്രധാനമായും ഇടത്തു ഭാഗത്താണ്, വലത്ത് കൈയും വലത്ത് കാലും. വലത്ത് ഭാഗത്തുള്ള ഹെമിസ്ഫിയറിലുള്ള തലച്ചോറാണെങ്കിൽ ഇടത്ത് വശവും പോവുകയാണ്. ഇത് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധമില്ലെങ്കിലും പൊതുവെ പറഞ്ഞാൽ ഇതൊരു ഹൃദയ ധമനി രോഗമെന്ന് പറയാം. എന്ന് വെച്ചാൽ ധമനികളിൽ ഉണ്ടാകുന്ന ഒരു രോഗത്തിൻ്റെ അവസാന വാക്കായിട്ടുണ്ടാകുന്നതാണ് ഈ സ്ട്രോക്ക്. ഈ സ്ട്രോക്ക് വന്നാൽ തീർച്ചയായിട്ടും ഒരു ഭാഗം തളർന്നു പോവുകയാണ്, ഇടത്ത് കൈയും ഇടത്ത് കാലും, സംസാരശേഷിക്ക് ഭംഗം വരുന്നു, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുന്നു. പക്ഷേ ഇവിടെയും പിന്നീടുണ്ടാകുന്ന ആ മനുഷ്യൻ്റെ ശുഭാപ്തി വിശ്വാസം, ഞാൻ ഇനി ഫിസിയോതെറപ്പിയിലൂടെ ഔഷധങ്ങളുടെ ശക്തിയിലൂടെ കൗൺസിലിങ്ങിലൂടെ ഒക്കെ ഞാൻ നടന്നു തുടങ്ങും എന്നുള്ള ആ ഒരു ദൃഢമായ ഒരു തീരുമാനവും മനസാക്ഷിയും ആ മനഃശക്തിയും ഉണ്ടെങ്കിൽ അത്ഭുതകരമായിട്ട് പലർക്കും രോഗശാന്തി ഉണ്ടാകാതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ എതിർവശത്തായിട്ട് ഈ എല്ലാം നശിച്ചു, ഇനി എനിക്കൊന്നിലും എനിക്ക് സാധിക്കില്ല, ദൈവം എന്നെ കൈവിട്ടു, ഇങ്ങനെയുള്ള ചിന്താഗതികളോടെ ഒരു അശുഭ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നൊരു അന്തരീക്ഷമാണെങ്കിൽ ഇവർ തീർത്തും അധപ്പതിച്ചു പോവുകയാണ്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ബിഷപ്പുകാരന്മാർ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏത് രോഗത്തിന് ശേഷവും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ധൈര്യം, പ്രത്യേകിച്ച് നമ്മൾ ദൈവവിശ്വാസിയാകുമ്പോൾ ആ ദൈവവിശ്വാസത്തിൽ നിന്നും ഉടലെടുത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ രക്ഷിക്കാൻ കൂടെയുണ്ട്, ഒരുപക്ഷെ നമുക്ക് തന്ന ഒരു മുന്നറിയിപ്പാണിത്, നിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു വാണിങ്ങാണ്, നീ ചെയ്തുകൊണ്ട് പോകുന്നതിനെ നീ അത്ര ശരിയായ രീതിയിലല്ല, അതിനുള്ളൊരു വാണിങ്ങായിട്ട് രോഗങ്ങൾ തരുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് കരകയറാൻ നാം തിരിഞ്ഞു നോക്കിയിട്ട് നാം ചെയ്തിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്ഭുതകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക്
ഉയർന്നു വരും. ഡോക്ടർ ഇത്രയും പറഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ചൊരച്ഛന് സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലത് കാലും കൈയും തളർന്നുപോയി. പക്ഷെ അദ്ദേഹം ഇടത് കൈ കൊണ്ട് എഴുതാനും ഒപ്പിടാനും പഠിച്ചു. അദ്ദേഹം മരിക്കുന്നവരെ എഴുതുകയും ആർട്ടിക്കിൾ എഴുതുകയും ഒപ്പിടുകയും
എത്ര ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഹൃദയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വികലാംഗരുടെ കാര്യത്തിൽ, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ, കൈകൾ രണ്ടും ഇല്ലാത്ത ആൾ കാലുകൊണ്ട് വണ്ടി ഓടിക്കുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു, മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഇവിടെയൊക്കെ ഡെഡിക്കേഷനും ആ അടിയുറച്ച ഒരു വിശ്വാസമാണ്.
ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു അവബോധം ഇല്ലാതെ പോയിട്ടുണ്ട്. ഒരു കുഞ്ഞിന് ഒരു വൈകല്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നെങ്കിൽ ഇനി രക്ഷയില്ല, അവരെ വേണ്ടുവോളം ഇങ്ങനെ നമ്മൾ സഹായിക്കാതെയും അവരെ കൈപിടിച്ചുയർത്താതെയും പോകുന്നുണ്ടോ? അങ്ങനൊരു മനോഭാവം
ഉണ്ട്. അച്ഛാ, എൻ്റെ ഹാർട്ട് അറ്റാക്ക് ഭയപ്പെടാതെ ജീവിക്കാം എന്ന എൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിന് കുടുംബദീപ അവാർഡ് ലഭിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഭയപ്പെടാതെ ജീവിക്കാം. ഹാർട്ട് അറ്റാക്ക് തീർച്ചയായിട്ടും ഹാർട്ടിന് ഉണ്ടാകുന്ന ഒരു ആഘാതം മറ്റവയവങ്ങളെക്കാളും ഗുരുതരമായ ഒന്നാണെങ്കിലും അതും ഒരു ആഘാതം മാത്രമാണ്. എന്ന് വെച്ചാൽ നാം അതിനെ ഭയപ്പെടാതെ അതിനെ അതിജീവിച്ച് അതിൻ്റെ സങ്കീർണതകളെ അതിജീവിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളെ നാം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. അതിനുള്ള ചില പൊടിക്കൈകളാണ് ഞാൻ ആ പുസ്തകത്തിൽ നൽകിയത്. കൃത്യമായ വൈദ്യ പരിശോധനകളിലൂടെ, ചികിത്സകളിലൂടെ, വ്യായാമത്തിലൂടെ, ഭക്ഷണ ജീവിത ക്രമീകരണങ്ങളിലൂടെ അത്ഭുതകരമായിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും പിന്നീടൊന്നും വരാതെയും ഭാവിയിൽ പ്രശ്നങ്ങളില്ലാതെയും പോകാൻ സാധിക്കും. നല്ലൊരു 10% വരെ ആൾക്കാർ തീർച്ചയായിട്ടും അവരുടെ ഉദാസീനത, അവരുടെ നിരാശ, നൈരാശ്യം, അവരുടെ വിശ്വാസക്കുറവ്, ഒരുപക്ഷെ ദൈവത്തിലുള്ള വിശ്വാസക്കുറവ്, ഇതൊക്കെയാണ് അവരെ ഒരു ആഘാതത്തിന് ശേഷം അടിപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ നാം ഒരു ശുഭാപ്തി വിശ്വാസം, നമ്മളുടെ നിശ്ചയദാർഢ്യം, നമുക്കുണ്ടായ തെറ്റുകളെ, നമ്മൾക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടായിരുന്നെങ്കിൽ അതെൻ്റെ ഭക്ഷണത്തിൻ്റെ വികലത കൊണ്ടാണ്, ആ ഭക്ഷണത്തെ എനിക്ക് കൂടുതൽ സൗഹൃദമാക്കണം, ശാസ്ത്രീയമാക്കണം, എൻ്റെ വ്യായാമക്കുറവ്, ഞാൻ ഒട്ടും തന്നെ വ്യായാമം ചെയ്തിരുന്നില്ല, എൻ്റെ ജീവിത രീതി, ഞാൻ പുകവലിച്ചിരുന്നു, ഞാൻ മദ്യപിച്ചിരുന്നു, എനിക്ക് അമിതം വണ്ണമുണ്ടായിരുന്നു, ഞാൻ അമിത സ്ട്രെസ് എടുത്തിരുന്നു. വളരെ ബൃഹത്തായ ഒരു പഠനമുണ്ട്, സലീം യൂസഫ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനായ, കാനഡയിൽ താമസിക്കുന്ന ഒരു അങ്ങേയറ്റം പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു പഠനത്തിൽ, ഏതാണ്ട് 27,000 പേരെ 52 രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തി കണ്ടുപിടിച്ച ഒരു പഠനത്തിൽ, 9 ആപത് ഘടകങ്ങളെ അത്ഭുതകരമായി നിയന്ത്രണ വിധേയമാക്കുക വഴി ഹൃദ്രോഗത്തിനെ പടിപ്പുറത്ത് നിർത്താമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
സലീം യൂസഫ്
പുകവലി, പ്രമേഹം, പ്രഷർ, വർദ്ധിച്ച കൊളസ്ട്രോള്, അമിതവണ്ണം, വ്യായാമക്കുറവ്, സ്ട്രെസ്, ഇങ്ങനെ 9 ആപത് ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് നിസാരമായ പരിശോധനയിലൂടെ അവ ഉണ്ടോ ഇല്ലയോ എന്നറിഞ്ഞ്, ഉണ്ടെങ്കിൽ അതിനെ ചികിത്സ വഴിയോ ജീവിത ഭക്ഷണ ക്രമീകരണങ്ങൾ വഴിയോ ക്രമീകരിച്ച് നിയന്ത്രണ വിധേയമാക്കി പോവുകയാണെങ്കിൽ 80-85% വരെ അത്ഭുതകരമായി ഹൃദ്രോഗത്തിൻ്റെ പിടിപെട്ട് നിൽക്കാം എന്ന പഠനങ്ങൾ അസന്നിഗ്ധം തെളിയിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. പക്ഷേ പലർക്കും അതറിയില്ല. ഏതാണ്ട് 10-15% മാത്രം ഏതാണ്ട് ജനിതകപരമായ പാരമ്പര്യ സഹജമായ പ്രവണതകളാണ്, അതായത് അച്ഛനോ അമ്മയ്ക്കോ അപ്പനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വരും, അത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സാണ്. അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് നമുക്ക് ഹൃദ്രോഗത്തെ തന്നെ, നമ്മുടെ പുറകെ നമ്മുടെ ജീവനെടുക്കാൻ ഓടി വരുന്ന അതിഭീഷണമായ ഹൃദ്രോഗത്തെ തന്നെ നമുക്ക് അത്ഭുതകരമായിട്ട് പിടിയിലൊതുക്കാം എന്ന അറിവ് ഉണ്ടാകുവാനാണ് ഞങ്ങളൊക്കെ പരിശ്രമിക്കുന്നത്.